നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ആരാണ് നമ്മൾ? ഒരു സിനിമയിൽ മോഹൻലാൽ പറഞ്ഞതുപോലെ ബുദ്ധനും ശങ്കരാചാര്യമെല്ലാം തേടിയ ആ ആത്മീയ സ്വത്വത്തെക്കുറിച്ചല്ല, മറിച്ച് മനുഷ്യകുലത്തിൽ എവിടെയാണ് നമ്മുടെ സ്ഥാനം എന്ന ചോദ്യം. ഇന്ത്യൻ വംശജർ ചരിത്രത്തിൻ്റെ എവിടെയാണ് നിൽക്കുന്നത്? എങ്ങനെയാണ് ഇന്ന് കാണുന്ന ഇന്ത്യൻ സംസ്കാരം രൂപപ്പെട്ടത്? അതേക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസങ്ങളും ചരിത്രവും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട്? ഈ വിഷയങ്ങളിലെല്ലാം ഉത്തരം തേടാൻ ശ്രമിക്കുന്ന ഒരു പുസ്തകമാണ് ഏർലി ഇന്ത്യൻസ്: ദ സ്റ്റോറി ഓഫ് അവർ ആൻസസ്റ്റേഴ്സ് ആൻഡ് വെയർ വി കെയിം ഫ്രം. മലയാളിയായ പ്രമുഖ മാധ്യമപ്രവർത്തകൻ ടോണി ജോസഫാണ് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഈ പുസ്തകം പുറത്തിറക്കിയത്. അഡിലേഡിൽ നടക്കുന്ന ജയ്പൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹം ഇപ്പോൾ എനിക്കൊപ്പം SBS സ്റ്റുഡിയോയിൽ ചേരുകയാണ്. സ്വാഗതം ശ്രീ ടോണി ജോസഫ്.
താങ്ക് യു ഡിജു.
എൻ്റെ രാജ്യമാണ്, അല്ലെങ്കിൽ എൻ്റെ സംസ്കാരമാണ് ഏറ്റവും മഹത്തരം എന്ന് ലോകമെങ്ങും പറയുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്തരത്തിലൊരു പുസ്തകം, അതായത് ഇന്ത്യൻ സംസ്കാരം നമ്മൾ കാണുന്നത് പോലെ അല്ല, നമ്മൾ പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന കഥകൾ പോലെ അല്ല, അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് എന്ന രീതിയിലൊരു പുസ്തകം ഇറക്കാൻ ആ ഒരു ധൈര്യം, അല്ലെങ്കിൽ ഇപ്പോൾ ആ പുസ്തകം ഇറക്കാനുള്ള ഒരു കാരണം എന്താണ്?
ഞാനിത് പുസ്തകം എഴുതാൻ തുടങ്ങിയതൊരു ആറ് വർഷം മുമ്പാണ്. അന്ന് ഞാനിത് തുടങ്ങിയപ്പോഴുള്ള ചോദ്യം, മനസ്സിലുണ്ടായിരുന്ന ചോദ്യം, ആരാണ് ഹാരപ്പന്മാർ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. കാരണം ഹാരപ്പൻ സിവിലൈസേഷൻ ആരാണ് ഉണ്ടാക്കിയതെന്നതിന് നമുക്ക് ഒരിക്കലും വ്യക്തമായിട്ടുള്ളൊരു ഒരു ഒരു അറിവില്ലായിരുന്നു. മാത്രവുമല്ല, ഹാരപ്പൻ സിവിലൈസേഷൻ മാറിപ്പോയി കഴിഞ്ഞ് ഒരു 1000-1500 വർഷമെടുത്തു പുതിയ അർബനിസവും പുതിയ സിറ്റീസും ഇന്ത്യയിൽ വരാൻ. സോ അതുകൊണ്ട് അങ്ങനെയാണ് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയപ്പം ഇപ്പോൾ ഹാരപ്പൻ സൈറ്റ്സിലൊക്കെ പോയി, ധാരാളം ഇന്ത്യയിലുള്ള ധോളവീര, ലോഥൽ, രാഖിഗഡി, പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ പല വിധത്തിലുള്ള സയൻറ്റിസ്റ്റുകളെയൊക്കെ കാണും. അങ്ങനെ പതുക്കെ പതുക്കെ മനസ്സിലായി ഹാരപ്പൻസ് ആരാണെന്ന് മനസ്സിലാകണമെങ്കിൽ ആരാണ് ആദ്യം ഇന്ത്യയിൽ കാർഷിക വിപ്ലവം ലീഡ് ചെയ്തത് എന്ന് മനസ്സിലാകണം. കാരണം ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലുണ്ടായ കാർഷിക വിപ്ലവത്തിൽ നിന്ന് തന്നെ സ്വാഭാവികമായി ഉയർന്നു വന്ന സിവിലൈസേഷനാണ്. പക്ഷേ ആരാണ് കാർഷികർ, ആരാണ് ആദ്യത്തെ ഇന്ത്യയിലെ കാർഷികരെന്ന് അറിയണമെങ്കിൽ ആരാണ് ആദ്യത്തെ ഇന്ത്യന്മാർ, ഇന്ത്യക്കാർ എന്ന് പറയണം. അപ്പം അങ്ങനെ പതുക്കെ പതുക്കെ എൻ്റെ ആ റിസർച്ചിൻ്റെ സ്കോപ്പ് വളരെ വളരെ വലുതായി. അപ്പോൾ ആ ഇടയ്ക്ക് തന്നെയാണ് പുതിയ ഉത്തരങ്ങൾ വരാൻ തുടങ്ങിയത്. ഈ പോപ്പുലേഷൻ ഫോർമേഷൻ പല രാജ്യങ്ങളിലും, ഇന്ത്യയിൽ മാത്രമല്ല, സൗത്ത് ഏഷ്യയിൽ മാത്രമല്ല, ലോകത്തിലുൾപ്പെടെയുള്ള എല്ലാ ജനസമൂഹങ്ങളുടെയും അവരെങ്ങനെയാണ് ആദ്യം ഫോം ചെയ്തത് എന്നതിനെക്കുറിച്ച് പുതിയ ഉത്തരങ്ങൾ വരാൻ തുടങ്ങി. പോപ്പുലേഷൻ ജനറ്റിക്സ്, ജനിതക ശാസ്ത്രത്തിൽ നിന്ന്, പോപ്പുലേഷൻ ജനറ്റിക്സ് എന്നൊരു നെറോ ഡിസിപ്ലിനിൽ നിന്നാണ് വരാൻ തുടങ്ങിയത്. അതിന് വരാൻ തുടങ്ങിയതിൻ്റെ കാരണം എൻഷ്യൻ DNA എന്ന് പറയും. അതായത് 10,000-ക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാരുടെ DNA എടുക്കാനും അത് അനലൈസ് ചെയ്യാനുമുള്ള കേപ്പബിലിറ്റി ജനറ്റിക് സയൻറ്റിസ്റ്റിന് വന്നു. അത് ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയ്ക്കാണ് അങ്ങനെയുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടായത്. ഈ കഴിഞ്ഞ 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് തന്നെ 100-ക്കണക്കിന് എൻഷ്യൻ DNA യൂറേഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഈസ്റ്റ് ഏഷ്യയിൽ നിന്നും എല്ലായിടത്തു നിന്നും 100-ക്കണക്കിനുള്ള എൻഷ്യൻ DNA അങ്ങനെ എടുത്തിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം നമുക്ക് പണ്ടത്തേതിനേക്കാളും കൂടുതൽ പ്രീ ഹിസ്റ്ററിയെക്കുറിച്ച്, ലോകത്തിൽ മുഴുവനുമുള്ള പ്രീ ഹിസ്റ്ററിയെക്കുറിച്ച് വളരെ കൂടുതലായിട്ട് അറിയാൻ പറ്റും. അങ്ങനെയാണ് ഈ പുസ്തകം വന്നത്.
ഓക്കെ. അപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ഇന്ത്യൻ ചരിത്രം മാറ്റി എഴുതണം എന്ന ആവശ്യം ഒരുപാട് ശക്തമാകുന്നൊരു കാലമാണിത്. പാശ്ചാത്യ ചരിത്രകാരന്മാർ ഇന്ത്യൻ സംസ്കാരത്തെ തെറ്റായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് മാറ്റി എഴുതണം എന്ന ആവശ്യം ശക്തമായി വരുന്നുണ്ട്. താങ്കളിപ്പോൾ സൂചിപ്പിച്ചൊരു വാക്കുണ്ട്, ആദ്യത്തെ ഇന്ത്യക്കാർ എന്നുള്ളത്. ആരാണ് ആദ്യത്തെ ഇന്ത്യക്കാർ?
പണ്ടത്തെ നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഇമ്മെമ്മോറിയൽ, വെൻ ഡിഡ് എനിത്തിങ് ബിഗിൻ, ഇറ്റ് ബിഗാൻ ഇൻ ഇമ്മെമ്മോറിയൽ ടൈംസ്, ടൈം ഇമ്മെമ്മോറിയൽ എന്നൊരു ഫ്രേസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കേട്ടിട്ടുള്ളത്. പക്ഷെ അത് ശരിയല്ല. കാരണം ഇപ്പോഴുള്ള അറിവ് കൊണ്ട് നമുക്കറിയാം ഇമ്മെമ്മോറിയൽ അല്ല, അത് ഇൻഫിനിറ്റ് ആയിട്ട് ഉള്ള വാസ്റ്റിലല്ല, നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. നമുക്കിപ്പോൾ അറിയാം ആദ്യത്തെ ആധുനിക മനുഷ്യർ, അതായത് മോഡേൺ ഹോമോസേപ്പിയൻസ്, ഇന്ത്യയിൽ എത്തിയത് ഒരു 65,000 വർഷങ്ങൾക്ക് മുമ്പാണ്. അത് ബാക്കിയുള്ള ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളോട് കൂടി നോക്കിയാൽ ഇത് ആദ്യം അത് ലോകത്തിലെ ഏറ്റവും ആദ്യം പോപ്പുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഒരു റീജിയനാണ് ഇന്ത്യ, ഭൂപ്രദേശമാണ് ഇന്ത്യ. ആഫ്രിക്കയിൽ അതിന് മുമ്പ് വളരെ മുമ്പുണ്ട്. അപ്പോൾ 65,000 വർഷം മുമ്പാണ് ആദ്യത്തെ മോഡേൺ ഹ്യൂമൻസ് ഇന്ത്യയിൽ വരുന്നത്. അത് കഴിഞ്ഞ്
മോഡേൺ ഹ്യൂമൻസ് എന്ന് പറയുന്നത് ഹോമോസേപ്പിയൻസ്
അവർ വരുമ്പോൾ ഇന്ത്യയിൽ, അതിന് മുന്നേയുള്ള ആർക്കേക് ഹ്യൂമൻസ് എന്ന് പറയും, വേറെ ഹോമോ സ്പീഷീസിലുള്ള ആൾക്കാർ, അവരുടെ വളരെ റോബസ്റ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഇന്ത്യയിലുണ്ട്. പഴയ ആർക്കേക് ഹ്യൂമൻസ് പതുക്കെ എക്സ്റ്റിങ്ക്ട് ചെയ്യപ്പെട്ടു പോയി, ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവനും. പക്ഷേ ആ മോഡേൺ ഹ്യൂമൻസ് ആദ്യം വന്നു കഴിഞ്ഞതിന് ശേഷം വേറെ ഒരു മൂന്ന് കുടിയേറ്റങ്ങളും മൈഗ്രേഷൻസ് വന്നിട്ടുണ്ട് പ്രീ ഹിസ്റ്റോറിക് ടൈംസിൽ. അപ്പോൾ ഈ നാല് കുടിയേറ്റങ്ങളുടെ ഫലമാണ് ഇന്ത്യൻ പോപ്പുലേഷൻ. അതാണ് നമുക്കിപ്പം അറിയാൻ പറ്റുന്നത്. ഒരു അഞ്ച് വർഷം മുമ്പ് ഇത് പറയാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് പറയാം ഈ ഒരു നാല് കുടിയേറ്റങ്ങളുടെ ഫലമാണ് ഇന്ത്യൻ പോപ്പുലേഷൻ എന്നത്.
ഞാൻ ആ പുസ്തകം വായിച്ചതാണ്. അപ്പോൾ എനിക്ക് അതേക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിലും ഞാൻ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ആ ഒരു നാല് കുടിയേറ്റങ്ങൾ ഏത് സമയത്തുണ്ടായതാണ് അക്കാര്യം ഒന്ന് ചുരുക്കി വിശദീകരിക്കാൻ കഴിയുമോ?
പറയാം. ആദ്യത്തെ കുടിയേറ്റം വന്നത് 65,000 വർഷം മുമ്പ്. അതായത് ഇതാണ് ഔട്ട് ഓഫ് ആഫ്രിക്ക മൈഗ്രേഷൻ എന്ന് പറയും. കാരണം നമുക്കിപ്പോൾ അറിയാം ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങളിലുള്ള മനുഷ്യരെല്ലാം ഈ ഔട്ട് ഓഫ് ആഫ്രിക്ക മൈഗ്രേഷൻ്റെ റിസൾട്ടായിട്ട് ലോകം മുഴുവൻ കുടിയേറിയ ആൾക്കാരാണ്. അതൊരു 65,000 വർഷത്തിനും 16,000 വർഷത്തിനും ഇടയ്ക്കാണ് ഈ ഔട്ട് ഓഫ് ആഫ്രിക്ക മൈഗ്രേഷൻ ലോകം മുഴുവൻ പോപ്പുലേറ്റ് ചെയ്തത്. ഏറ്റവും അവസാനത്തെ കോണ്ടിനെൻറ്റ് പോപ്പുലേറ്റ് ചെയ്തത് അമേരിക്കയാണ്. അത് 16,000 വർഷം മുമ്പ്. പിന്നെ രണ്ടാമത്തെ മൈഗ്രേഷൻ സംഭവിക്കുന്നത് അഗ്രികൾച്ചർ തുടങ്ങുമ്പോഴാണ്. കാരണം അഗ്രികൾച്ചർ തുടങ്ങുമ്പോഴേക്കും പോപ്പുലേഷൻ വളരെ അധികമായിട്ട് എക്സ്പ്ലോർ ചെയ്യും, വളരെ അധികമായിട്ട് ഗ്രോ ചെയ്യും. ഹണ്ടർ ഗാദറേഴ്സിനെ പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ, ചൈന, ഈജിപ്ത്, മെസപ്പൊട്ടേമിയ ഈ ഭാഗങ്ങളിലാണ് ആദ്യമായിട്ട് മനുഷ്യർ ഈ
കാർഷിക
വിപ്ലവത്തിൽ തുടങ്ങുന്നത്. അപ്പോൾ എവിടെയൊക്കെ സീരിയൽ കൊണ്ടുള്ള കാർഷിക വിപ്ലവം തുടങ്ങിയോ അവിടെയൊക്കെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടായി. ആ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ റിസൾട്ടായിട്ടുള്ള മൈഗ്രേഷൻസ്.
ഓക്കെ.
അപ്പോൾ അത് രണ്ടാമത്തെ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലും ബാക്കി ഇത് രണ്ടാമത്തെ മൈഗ്രേഷൻ ലോകത്തെല്ലായിടത്തും ഉള്ളതാണ്. ഇന്ത്യയിൽ ഉണ്ടായതും നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ, ഇൻഡസ് വാലി മാത്രമല്ല ആ ഭാഗത്ത് മുഴുവൻ,
ഗുജറാത്ത്, രാജസ്ഥാനൊക്കെ ഉൾപ്പെടുന്ന ഭാഗം.
അതെ. അവിടെ നമുക്കിപ്പോൾ അറിയാവുന്നത് ആ കാർഷിക വിപ്ലവം നടത്തിയ ആൾക്കാർ ഒരു മിക്സ്ഡ് പോപ്പുലേഷനാണ്. അതായത് ഔട്ട് ഓഫ് ആഫ്രിക്കയിൽ നിന്ന് വന്ന ആൾക്കാരും പിന്നെ ഇറാനിയൻ അഗ്രികൾച്ചറലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആൾക്കാരും, ഇവർ തമ്മിലുള്ള ഒരു മിശ്രിത പോപ്പുലേഷനാണ് ഇന്ത്യയിലെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിലുണ്ടായിരുന്ന കാർഷിക വിപ്ലവം ഉണ്ടാക്കിയത്.
ഓക്കെ.
അപ്പോൾ അവർ കാർഷിക വിപ്ലവം കഴിഞ്ഞ് അതാണ് പിന്നെ ഹാരപ്പൻ സിവിലൈസേഷൻ ആകുന്നതുമൊക്കെ അവർ പിന്നെ എക്സ്പാൻഡ് ചെയ്തു.
പിന്നെ
ഹാരപ്പൻ സിവിലൈസേഷൻ 1900 BCE ഡിസപ്പിയർ ചെയ്തു. കാരണം ഒരു ലോങ് ഡ്രൗട്ട് കാരണം. അപ്പോൾ അത് ആ ഹാരപ്പൻസ് പിന്നെ ഇന്ത്യ മുഴുവൻ അങ്ങനെ
വ്യാപിച്ചു.
അതാണ് രണ്ടാമത്തെ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നാണ് വന്നത്. അവിടുന്ന് ഓസ്ട്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജ് എന്ന് പറയും. ഇത് ഈ മുണ്ടാരി, ഖാസി എന്നൊക്കെയുള്ള ലാംഗ്വേജുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ സെൻട്രൽ ഇന്ത്യയിലും ഈസ്റ്റേൺ ഇന്ത്യയിലും പറയുന്ന ഭാഷകളാണിത്. അവർ ഈ ഭാഷകളാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. ഈ ഭാഷകൾ വിയറ്റ്നാമിലും ലാവോസിലും തായ്ലാൻഡിലും ഒക്കെ സംസാരിക്കുന്ന ഒരു മോൺ ഖമർ ഫാമിലിയിലുള്ള ലാംഗ്വേജുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിപ്പോൾ മൂന്ന് കുടിയേറ്റങ്ങളായി. അവസാനത്തെ നാലാമത്തെ കുടിയേറ്റമാണ് സെൻട്രൽ ഏഷ്യയിൽ നിന്ന്, സ്റ്റെപ്പ് റീജിയൺ എന്ന് പറയുന്ന അവിടുന്ന് വന്ന ആൾക്കാർ ഒരു 4,000-3,500 വർഷത്തിനും ഇടയ്ക്ക് ആണ് അവരിങ്ങോട്ട് വന്നത്. അവർ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്നവരായിരുന്നു. അതായത് സാൻസ്ക്രിറ്റുമായിട്ട് ബന്ധപ്പെട്ട അവരെക്കുറിച്ച് തന്നെ പറഞ്ഞിരുന്നത് ആര്യ എന്നാണ്. ഇതാണ് ആര്യ മൈഗ്രേഷൻ്റെ അതിപ്പോൾ ഇതാണ് നാല്
കുടിയേറ്റങ്ങളായിരിക്കുന്നത്.
ഇപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഈ നാല് കുടിയേറ്റങ്ങളുടെ അവർ തമ്മിലുള്ള സങ്കലനത്തിൻ്റെയും അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഏത് പോപ്പുലേഷൻ എടുത്താലും ഈ നാല് തരത്തിലുള്ള ഈ നാല് പോപ്പുലേഷൻ്റെയും അൻസെസ്ട്രി പല പ്രൊപ്പോർഷനുകളിൽ കാണാൻ പറ്റും.
ഇത് ഒരു പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി ചർച്ചകൾ നടക്കുന്ന ഒരു വിഷയമാണ് ഈ ആര്യൻ അധിനിവേശം, ആര്യൻ കുടിയേറ്റം ഇന്ത്യയിലേക്കുള്ളത്. ഒരുപാട് പേർ അതിനെ അനുകൂലിക്കുമ്പോൾ ഒരുപാട് പേർ അതിനെ എതിർക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പോലും പറഞ്ഞുകൊണ്ട്. പക്ഷേ താങ്കൾ വളരെ വ്യക്തമായി പറയുന്നത് അങ്ങനെ ഒരു ആര്യൻ കുടിയേറ്റം ഉണ്ടായി, അതാണ് ഒരു പക്ഷേ സംസ്കൃത ഭാഷ പോലും, ഇപ്പോൾ സ്റ്റെപ്പ് പാസ്റ്ററൽസ് അല്ലെങ്കിൽ ആ ഒരു ആട്ടിടയ വംശമാണ് സംസ്കൃത ഭാഷ പോലും ഇന്ത്യയിലേക്ക് അങ്ങനെ കൊണ്ടുവന്നതെന്നാണ് താങ്കളുടെ പുസ്തകത്തിൽ പറയുന്നത്. എന്താണ് അത്തരം ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്?
നമുക്കിപ്പോൾ ഇത് ഏൻഷ്യൻ ഡി എൻ എ അടിസ്ഥാനപ്പെടുത്തിയുള്ള റിസേർച്ചുകളാണ്. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് വന്ന റിസേർച്ചുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രധാനമായിട്ടും. അതിന് നേരെയുള്ള എവിഡൻസും ഉണ്ട്, വേറെ ലിംഗ്വിസ്റ്റിക്സിൻ്റെ എവിഡൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് വന്ന ഏൻഷ്യൻ ഡി എൻ എ ബേസ്ഡുള്ള എവിഡൻസ് ആണ് പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്കിത് സ്ഥാപിക്കാൻ കഴിയുന്നത്. അതായത് ഇപ്പോൾ ഏൻഷ്യൻ ഡി എൻ എ, അപ്പോൾ ഞാൻ ഇച്ചിരി അത് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഏൻഷ്യൻ ഡി എൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ലെറ്റ് സേ കൊച്ചിയിലാണെന്ന് വെച്ചോ, കൊച്ചിയിലാണെങ്കിൽ അവിടുത്തെ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിൽ 3000 വർഷത്തിന് മുമ്പുള്ള എൻഷ്യൻഡിയനെ എടുത്തപ്പോൾ ദർ ഇസ് നോ ജൂയിഷ് അൻസസ്ട്രി. പക്ഷേ ഒരു 1000 വർഷം മുമ്പുള്ളത് എടുക്കുമ്പോൾ ഒരു കുറച്ച് ഒരു ജൂയിഷ് അൻസസ്ട്രി ഉണ്ടെന്ന് വെച്ചു.
ഓക്കെ,
അപ്പോൾ നമുക്കറിയാം ആ രണ്ട് പീരീഡിൻ്റെ ഇടയ്ക്ക് കൊച്ചിയിൽ ഒരു പുതിയ ജൂയിഷ് അൻസസ്ട്രി വന്നിട്ടുണ്ടെന്നറിയാം. ഇതുപോലെ ഞാനത് ചുമ്മാ ഹൈപ്പോതറ്റിക്കൽ കേസ് എടുത്തതേ ഉള്ളൂ. പക്ഷേ അതുപോലെ നമുക്ക് ഓരോ റീജിയണിലും എപ്പോഴാണ് പുതിയ അൻസസ്ട്രി വന്നിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും ഒരു ഈ ആർക്കിയോളജിക്കലായിട്ടുള്ള ഡി എൻ എ എസ്കവേറ്റ് ചെയ്ത് അനലൈസ് ചെയ്തുകൊണ്ട്. അപ്പോൾ അങ്ങനെയാ എൻഷ്യൻ ഡി എൻ എ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ അറിയാം അവിടെ ഇൻഡസ് വാലിയിലും അതിന് സമീപത്തുള്ള പ്രദേശങ്ങളിലെല്ലാം ഒരു 2100 BCEക്ക് മുമ്പ് സ്റ്റെപ്പ് അൻസസ്ട്രി ഇല്ലായിരുന്നു.
ഓക്കെ,
പക്ഷേ ഒരു 2000 വർഷത്തിന് ശേഷം 2000 BCEക്ക് ശേഷം നമുക്ക് കാണാം എൻഷ്യൻ ഡി എൻ എയിൽ നിന്ന് അവിടെ സ്റ്റെപ്പ് അൻസസ്ട്രി വ്യാപിക്കുന്നു. ഇപ്പോൾ ഓഫ് കോഴ്സ് ഇപ്പോഴാണെങ്കിലും ഇന്ത്യയിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു അൻസസ്ട്രിയിൽ ഒന്നാണ് സ്റ്റെപ്പ് അൻസസ്ട്രി എന്ന് പറയുന്നത്. അത് 2100 BCEക്ക് മുമ്പ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു പുതിയ സ്റ്റെപ്പ് അൻസസ്ട്രി ഇന്ത്യയിലേക്ക് വന്നു ഈ കാലഘട്ടത്തിനിടയ്ക്ക് 2000-ഉം 1500 BCEക്കും ഇടയ്ക്ക്.
ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് അൻസസ്ട്രിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ സംസ്കൃത ഭാഷ എന്ന ഒരു ഭാഷ അത് ഇന്ത്യയുടെ സ്വന്തമല്ല എന്നുള്ളതാണ് താങ്കളുടെ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം അത് സ്റ്റെപ്പ് പാസ്റ്ററൽസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാണ് അതിൻ്റെ ഒരു ഡെവലപ്ഡ് രൂപം എന്ന് പറയുന്നത് അല്ലേ?
അതെ, നമുക്ക് സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് എന്ന് പറയുന്ന ഒരു ഫാമിലിയുടെ ഭാഗമാണ്. ഈ ഫാമിലിയിലെ ലോകത്തിലുള്ള ഒരു 40% ആൾക്കാരും ഇന്ന് സംസാരിക്കുന്നത് ഒരു ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയാണ്. അതിൽ ഹിന്ദിയുണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, പേർഷ്യൻ ഉണ്ട്, റഷ്യൻ ഉണ്ട്. ഇതെല്ലാം യൂറോപ്പിൻ്റെ ഏറ്റവും വെസ്റ്റേൺ മോസ്റ്റ് ആയിട്ടുള്ള യൂറോപ്പ് ഐസ്ലാൻഡ് തൊട്ട് ഇവിടെ ഇന്ത്യ വരെ, ഇന്ത്യയിലെ ബംഗാൾ വരെ, ബംഗാളും ബംഗ്ലാദേശും
വരെ
ആണ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് സ്പീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയേണ്ടത് അങ്ങനെ എങ്ങനെയാണ് ഈ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തത്? അപ്പോൾ അതിൻ്റെ ആൻസറാണ് നമുക്കിപ്പോൾ എൻഷ്യൻ ഡി എൻ എ ഉപയോഗിച്ച് കിട്ടിയിരിക്കുന്നത്. അതായത് സെൻട്രൽ ഏഷ്യയിൽ നിന്നുള്ള ആൾക്കാർ ഒരു 5000 വർഷം മുമ്പ് യൂറോപ്പിലേക്കും ഒരു 4000 വർഷം മുമ്പ് സൗത്ത് ഏഷ്യയിലേക്കും മൈഗ്രേറ്റ് ചെയ്തു. അവരാണ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് സ്പ്രെഡ് ചെയ്തത് ഈ റീജിയണിൽ മുഴുവൻ. അപ്പോൾ അവരുടെ മൈഗ്രേഷൻ്റെ എവിഡൻസ് ആണ് നമുക്കിപ്പോൾ എൻഷ്യൻ ഡി എൻ എ വഴിയുള്ളത്.
പ്രിയമുള്ള ശ്രോതാക്കളെ, എന്താണ് ഇന്ത്യയുടെ ചരിത്രം, ആരാണ് ആദ്യത്തെ ഇന്ത്യക്കാർ എന്നീ വിഷയങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയും പുസ്തകം പുറത്തിറക്കുകയും ചെയ്ത പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശ്രീ ടോണി ജോസഫുമായാണ് SBS മലയാളത്തിൽ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ജയ്പൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹം SBS മലയാളം സ്റ്റുഡിയോയിലെത്തിയാണ്. ആരാണ് ഇന്ത്യക്കാർ എന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളും പഠന വിവരങ്ങളും നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. അതിലൊരു രാഷ്ട്രീയ ചോദ്യമുള്ളത്, അടുത്ത കാലത്തായി ഇന്ത്യയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് ഇന്ത്യയുടെ പ്രാചീന സംസ്കാരം എത്രത്തോളം വലുതായിരുന്നു, നമ്മൾ പറഞ്ഞു തുടങ്ങിയൊരു വിഷയമാണ്. അപ്പോൾ അതിൽ ആ പറയുന്ന രീതിയിലുള്ള വളരെ പ്രാചീനമായിട്ടുള്ള ഒരു സംസ്കൃതത്തിന് അടിസ്ഥാനപ്പെടുത്തിയുള്ളൊരു സംസ്കാരം ഇന്ത്യയിൽ, അല്ലെങ്കിൽ ആ ഒരു ആര്യൻ മേധാവിത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള സംസ്കാരം ഇന്ത്യയിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. എങ്ങനെ ഇന്ത്യയിൽ ഈ ഒരു വാദം സ്വീകരിക്കപ്പെടും, താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്?
നമുക്കറിയേണ്ടത് ഇതാണ്, ഹാരപ്പൻ സിവിലൈസേഷൻ എന്നൊരു അന്നത്തെ ആ കാലത്തെ ഏറ്റവും വലിയ സിവിലൈസേഷനാണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനും മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ രണ്ടും കൂട്ടിയിട്ടാലുള്ള അത്രയും വ്യാപകമായിട്ടുള്ളതും അത്രയും ആൾക്കാരുമുള്ളതാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. ആ ഹാരപ്പൻ സിവിലൈസേഷൻ ആര്യ വരുന്നതിന് മുമ്പുള്ളതാണ് അല്ലേ? ഇപ്പോൾ ആര്യ ഇവിടെ വരുമ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ സിവിലൈസേഷൻ അപ്പോൾ തന്നെ ഉണ്ട്. അവർ വരുന്നതിന് തൊട്ട് മുമ്പ് ആ സിവിലൈസേഷൻ സ്റ്റാർട്ടഡ് ഡിക്ലൈനിങ് ബിക്കോസ് ഓഫ് എ ലോങ് ഡ്രൗട്ട്. സോ അവർ പുതിയ ആര്യ മൈഗ്രേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംസ്കാരം ഈ നേരത്തെയുള്ള ഹാരപ്പൻ സംസ്കാരത്തിൻ്റെയും പുറത്തുനിന്ന് വന്ന ആര്യ സംസ്കാരത്തിൻ്റെയും സങ്കലനമാണ്.
ഓക്കെ,
അതാണ് എപ്പോഴും നടക്കുന്നത്. എവിടെയെങ്കിലും യൂറോപ്പിലേക്ക് ഈ സ്റ്റെപ്പ് ആൾക്കാർ യൂറോപ്പിലേക്ക് പോയപ്പോഴും അവിടെയും ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാരും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരും കൂടിയുള്ള സങ്കലനത്തിൻ്റെ പുതിയൊരു കൾച്ചറാണ് അന്ന് യൂറോപ്പിൽ പറയുന്ന കോർഡഡ് വെയർ കൾച്ചർ എന്ന് പറയും. അപ്പം അങ്ങനെയാണ് പുതിയ കൾച്ചറുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സാൻസ്ക്രിറ്റ് തന്നെ നമുക്കറിയാവുന്ന ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സാൻസ്ക്രിറ്റ്, അത് റിഗ് വേദിക് സാൻസ്ക്രിറ്റ് എന്ന് പറയും. ഇപ്പോൾ റിഗ് വേദിക് സാൻസ്ക്രിറ്റിൽ റിട്രോഫ്ലെക്സ് കൺസണൻസ് എന്നൊരു ശബ്ദങ്ങളുണ്ട്, അതായത് ട ഡ ന വേ എന്നൊക്കെയുള്ള, അതെ ഈ ശബ്ദങ്ങൾ വേറെ ഒരു ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിലും ഇല്ല, പേർഷ്യനിൽ പോലും ഇല്ല, ഇംഗ്ലീഷിലില്ല, ഫ്രഞ്ചിലില്ല, ഇതൊന്നും ഈ ഈ ശബ്ദങ്ങളില്ല.
ഓക്കെ,
ഇപ്പം ഈ സാൻസ്ക്രിറ്റിൽ മാത്രം എങ്ങനെയാണ് ഈ ശബ്ദങ്ങൾ വന്നത്? കാരണം ഇന്ത്യയിൽ നേരത്തെ ഉണ്ടായിരുന്ന, സാൻസ്ക്രിറ്റ് വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ഭാഷകൾക്കെല്ലാം ഉള്ളതാണ് ഈ ഈ റെട്രോഫ്ലെക്സ് കോൺസണൻസ്,
ദ്രവിഡിയൻ ഭാഷകൾക്കുള്ള.
അതെ, അപ്പോൾ ആ അവിടുന്ന് ബോറോ ചെയ്തതാണ്. അപ്പോൾ നമുക്കറിയാവുന്ന ഏറ്റവും പ്രാചീനമായുള്ള സാൻസ്ക്രിറ്റിൽ പോലും ഇവിടെയുള്ള ഭാഷ ഉണ്ടായിരുന്ന ഭാഷകളുമായുള്ള സങ്കലനത്തിൻ്റെ ലക്ഷണം കാണാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. ഇത് നമ്മുടേത് മാത്രമല്ല, ലോകത്തുള്ള സംസ്കാരങ്ങളെല്ലാം സങ്കലനങ്ങളാണ്. അങ്ങനെ ഒരു പ്യുവറായിട്ടുള്ള റേസ് ഉണ്ടെന്നോ പ്യുവറായിട്ടുള്ള ഒരു ഒരു സംസ്കാരമുണ്ടെന്നോ വിചാരിക്കുന്നത് ശരിയല്ല, അതല്ല യാഥാർത്ഥ്യം.
ഒരു സംസ്കാരവും ഒന്നിനെ മറ്റൊന്നിനേക്കാൾ മുകളിലാണെന്ന് പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് താങ്കളുടെ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. എല്ലാം ഒരു പരസ്പര പൂരിതമാണ്, അല്ലെങ്കിൽ പരസ്പര ബന്ധിതമാണ്,
എല്ലാവരും ലിങ്ക്ഡ് ആണ്, എല്ലാവരും ബോറോ ചെയ്തിട്ടുണ്ട്, എല്ലാവരും. ഈവൻ ജനറ്റിക്സ്, 99.9% ഓഫ് എവറി ഹ്യൂമൻ ബീയിങ് ഹാസ് ദ സെയിം ഡി എൻ എ, ഡിഫറൻസ് ഇസ് ദാറ്റ് മാർജിനൽ.
ഓക്കെ,
അപ്പോൾ അതുപോലെ ഡി എൻ എ പോലെ തന്നെയുള്ളതാണ് നമ്മുടെ സംസ്കാരങ്ങളും എല്ലാം, വളരെയധികം തമ്മിൽ തമ്മിൽ ബന്ധങ്ങളുള്ളതാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കൂടുതൽ കൂടുതലായി മനസ്സിലാക്കുന്നത്.
കഴിഞ്ഞ ദിവസം ദീപാവലി ആഘോഷത്തിൻ്റെ ഭാഗമായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. ഓസ്ട്രേലിയയിലെ മൾട്ടി കൾച്ചറൽ സമൂഹം എന്ന് പറയുന്നത് ഒരു ഗരം മസാല പോലെയുള്ളതാണ്. വിവിധ മസാലക്കൂട്ടുകൾ ചേർത്ത് ഒരു ഗരം മസാല ഉണ്ടാക്കിയെടുത്ത് ആ ഒരു സുഗന്ധം, ആ ഒരു രുചിക്കൂട്ട് എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. താങ്കൾ പറയുന്നത് ഇന്ത്യൻ സംസ്കാരം ഒരു പീസ പോലെയാണെന്നുള്ളതാണ്. 65,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പീസ ബേസ്, അതിന് പുറത്ത് പല കാലഘട്ടങ്ങളിൽ പല ചേരുവകൾ ചേർക്കുന്നു. പക്ഷേ ഒരു 2000 വർഷം അല്ലെങ്കിൽ ഒരു 4000 വർഷം മുമ്പ് ആ പീസ ഒവനിന്ന് പുറത്തേക്ക് എടുത്തിരിക്കുന്നു.
ശരിയല്ലേ?
ആ ഒരു പിസയിൽ ദക്ഷിണേന്ത്യയുടെ, ദക്ഷിണേന്ത്യൻ സംസ്കാരങ്ങളുടെ ഒരു ഭാഗം എവിടെയാണ്, ആ പിസയിൽ എന്താണ്?
ആദ്യം നമുക്കറിയേണ്ടത് ഇന്ത്യയിൽ ഇന്ന് ഏത് പോപ്പുലേഷൻ ഗ്രൂപ്പിനെ എടുത്താലും, ഏത് ലാംഗ്വേജ് സംസാരിക്കുന്നതാണെങ്കിലും, ഏത് റീജിയണിലുള്ളതാണെങ്കിലും, കാസ്റ്റ് ഹയറാർക്കിൽ ബ്രാഹ്മിനാണേലും ശൂദ്രയാണേലും വൈശ്യാണേലും ഏതാണേലും, എല്ലാവർക്കും ഏറ്റവും അധികമുള്ള ആൻസസ്ട്രി ഫസ്റ്റ് ഇന്ത്യൻസിൽ നിന്നുള്ളതാണ്. അത് 50-65%, 50-65% വരെയുള്ള ആൻസസ്ട്രി ഇന്ത്യയിലുള്ള മിക്കവാറും എല്ലാ പോപ്പുലേഷൻ ഗ്രൂപ്പ്സിലും അതെല്ലാം ഫസ്റ്റ് ഇന്ത്യൻസിൻ്റെ ആൻസസ്ട്രിയാണ്. ഇത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ നോക്കിയിരുന്നത് ട്രൈബൽസ് എന്നൊക്കെ പറയുന്നത് നമ്മളിൽ നിന്ന് വളരെ ബാക്കിയുള്ള പോപ്പുലേഷൻ, ഈ ട്രൈബൽസിനെയൊക്കെ അവരിൽ നിന്ന് വളരെയേറെ വ്യത്യസ്തപ്പെട്ട ഒരു സംഘമാണ് എന്ന് വിചാരിച്ചിരിക്കുന്നു. അത് ശരിയല്ല. ബാക്കിയുള്ള ഇന്ത്യൻ പോപ്പുലേഷന് ഏറ്റവും അടുത്ത ബ്ലഡ് റിലേറ്റീവ്സ് ആണ് ട്രൈബൽസ്. അപ്പോൾ അതാണ് ആദ്യത്തെ ദ ബേസ് ഓഫ് ദ പീസ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ബേസ് ഓഫ് ദ പീസ ഫസ്റ്റ് ഇന്ത്യൻസ് ആണ് എന്ന് പറയുന്നത്, അത്രയും പ്രധാനപ്പെട്ടതാണത്. രണ്ടാമത്തെ ബേസിലേക്ക് ഇട്ടിരിക്കുന്നത് സോസാണ്. ആദ്യം വരുന്നത് സോസാണ്. എന്താണ് സോസ്? സോസ് എന്ന് പറയുന്നത് ഹാരപ്പൻസ് ആണ്. കാരണം ഹാരപ്പൻസ് അവരുടെ സിവിലൈസേഷൻ ഡിക്ലൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 1900 ബി സിക്ക് ശേഷം അവർ നോർത്ത് ഇന്ത്യയിലേക്കും സൗത്ത് ഇന്ത്യയിലേക്കും എല്ലായിടത്തോട്ടും വളരെയധികം പടർന്നു. അവരെയാണ് സോസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഹാരപ്പൻ സിവിലൈസേഷനെയാണ് നമുക്ക് ഇന്ത്യയെ യൂണിഫൈ ചെയ്യുന്ന ഒരു ഗ്ലൂവാണ്, ഒരു എന്താണ് പശയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അവരുടെ കൾച്ചറാണ് നമുക്കിപ്പോൾ പലപ്പോഴും കാണാവുന്നത്. ഇന്ത്യക്കാർ എന്തുകൊണ്ടാണ് കോർട്ട്യാർഡിനനുസരിച്ച് വീടുകൾ നിർമ്മിക്കുന്നത്? ബിക്കോസ് കാരണം ഹാരപ്പൻ സിവിലൈസേഷനിൽ അങ്ങനെയാണ് വീടുകൾ നിർമ്മിച്ചിരുന്നത്. നമുക്കിപ്പോൾ കാണാം പല നമ്മുടെ കുട്ടികളോട് പറയുന്ന പല കഥകളും, പഞ്ചതന്ത്രയിലുണ്ടായിരുന്ന പല കഥകളും ഹാരപ്പയിൽ അവരുടെ കുട്ടികളോട് പറയുന്ന കഥകളായിരുന്നിരിക്കും എന്ന് തോന്നും അവിടുത്തെ ഹാരപ്പയിലെ ചില
ചിത്രങ്ങൾ
കാണും.
തങ്ങളുടെ പുസ്തകത്തിൽ അത്തരം ചിത്രങ്ങൾ ഒരുപാട് നൽകിയിട്ടുണ്ടല്ലോ.
അതുപോലെ പല കാര്യങ്ങൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പല കുക്കിംഗ് യൂട്ടൻസിൽസ് ഉപയോഗിച്ചാൽ അത് നമുക്കറിയാം അത് ഹാരപ്പൻ സിവിലൈസേഷൻ ഉപയോഗിച്ചിരുന്നത് പോലെയാണ്. ബാംഗിൾസ്, വളകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഹാരപ്പൻ സിവിലൈസേഷൻ. ബാറ്റ സിവിലൈസേഷനിൽ പോലെയല്ല, അവിടെ വേറൊരു സിവിലൈസേഷൻ ഇത്രയും ബാംഗിൾസ് കാണില്ല, പക്ഷേ വളകൾ. പക്ഷേ ഹാരപ്പൻ സിവിലൈസേഷനുണ്ട്, നമുക്കെപ്പോഴും അറിയാമല്ലോ. അത് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഉപയോഗിക്കുമായിരുന്നു അന്ന് ഹാരപ്പൻ സിവിലൈസേഷൻ. സോ അങ്ങനെ ആ കൾച്ചർ എന്ന് പറയുന്നത്, ഹാരപ്പൻ സിവിലൈസേഷൻ്റെ കൾച്ചർ ഇന്ത്യൻ സിവിലൈസേഷൻ്റെ എല്ലായിടത്തും, നോർത്തിലും സൗത്തിലും എല്ലായിടത്തും ഉണ്ട്. അവരുടെ ലാംഗ്വേജ്, എൻ്റെ പുസ്തകം പറയുന്നു അത് ദ്രവീഡിയൻ ലാംഗ്വേജ്, ഒരു പ്രോട്ടോ ദ്രവീഡിയൻ ലാംഗ്വേജ് ആയിരുന്നു. ആ ലാംഗ്വേജ് ഇപ്പോൾ എവിടെയാണ് കാണുക? സൗത്ത് ഇന്ത്യയിലാണ്. അത് നോർത്ത് ഇന്ത്യയിൽ എന്താണ് കാണാത്തത്? കാരണം ഹരപ്പൻ സിവിലൈസേഷൻ പോയി കഴിഞ്ഞപ്പോൾ പുറത്തു പിന്നെ അടുത്ത വന്ന ആൾക്കാർ ആര്യ, അവരുടെ ലാംഗ്വേജ് ഡോമിനൻ്റ് ആയിപ്പോയി നോർത്ത് ഇന്ത്യയിൽ. അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസും സൗത്ത് ഇന്ത്യയിൽ ഡ്രവിഡിയൻ ലാംഗ്വേജസും ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ ഇന്ത്യയിൽ.
സോ ദാറ്റ്സ് പക്ഷേ ഞാൻ ഇടയ്ക്ക് ആദ്യം ചോദിച്ചൊരു കാര്യം അത് തന്നെയായിരുന്നല്ലോ. കാരണം ആര്യൻ ദ്രവീഡിയൻ ഒരു വേർതിരിവ് ഒരു പക്ഷേ പലപ്പോഴും പലരും എതിർക്കുന്ന ഒരു തിയറി കൂടിയാണല്ലോ. ആര്യന്മാർ വരികയും അവരെ ദക്ഷിണേന്ത്യയിലേക്ക് തള്ളി മാറ്റുകയും ചെയ്തു എന്നുള്ള ഒരു അതിനെ പലരും എതിർക്കുന്നു. പക്ഷെ താങ്കൾ ഇപ്പോൾ അത് സ്ഥിരീകരിക്കുകയാണ് ഈ ഏൻഷ്യൻ ഡി എൻ.
ഇല്ല, ഞാൻ പല കാര്യങ്ങളും നേരത്തെ വിചാരിച്ചിരുന്നതുപോലെ അല്ല. കാരണം ഒന്ന്, ആര്യക്കാർ വന്ന് ദ്രാവിഡന്മാരെ താഴോട്ട് നീക്കി എന്ന് പറയുന്നത് ശരിയല്ല. കാരണം നമുക്കിപ്പോൾ അറിയാം ഹാരപ്പൻ സിവിലൈസേഷൻ ഡിക്ലൈൻ ചെയ്തത് ആര്യന്മാരുടെ ആക്രമണം കൊണ്ടല്ല. നമുക്ക് എവിഡൻസ് കൊണ്ട് അറിയാം ദാറ്റ് അത് ഹാരപ്പൻ സിവിലൈസേഷൻ ഡിക്ലൈൻ ചെയ്ത് അത് ഒരു വലിയ ലോങ് എന്താണ് ഡ്രൗട്ട് കാരണമാണ്.
ഓക്കെ,
അത് കാലാവസ്ഥ കാരണമാണ്. ഹാരപ്പൻ സിവിലൈസേഷൻ
ആക്രമണം മൂലം ആര്യൻ അധിനിവേശമായിരുന്നില്ല, മിംഗ്ലിംഗ്
മൈഗ്രേഷൻ
ആയിരുന്നു, അവർ ഒരുമിച്ച് ചേരുകയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഇത് മാറി എന്നുള്ളതാണല്ലേ.
അതുകൊണ്ട് ഹാരപ്പൻ സിവിലൈസേഷൻ ഡിസ്ട്രോയ് ചെയ്തു എന്ന് പറയാനുള്ള എവിഡൻസ് നമുക്കില്ല.
ഓക്കെ, തീർച്ചയായും.
പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞതുപോലെ ഹാരപ്പൻസ് സിവിലൈസേഷനിൽ ഉണ്ടായിരുന്ന ആൾക്കാർ നോർത്ത് ഇന്ത്യയിലേക്കും സൗത്ത് ഇന്ത്യയിലേക്കും വന്നു, രണ്ടും വന്നു. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കുമാണ്,
ഗ്ലൂ എന്ന് പറഞ്ഞത്.
അതെ. അപ്പം അതും അതുകൊണ്ട് ഹാരപ്പന്മാരെല്ലാം സൗത്ത് ഇന്ത്യയിലേക്ക് പോയെന്ന് പറയുന്നതും ശരിയല്ല. നമ്മുടെ ഈ പുതിയ ഈ ഫൈൻഡിങ്സ് പറയുന്നത് ദർ ഇസ് വളരെയധികം കോമണാലിറ്റി ഉണ്ട് ഇന്ത്യൻസിന് മുഴുവനും. പക്ഷേ ഇന്ത്യയുടെ സിവിലൈസേഷൻ്റെ ഫൗണ്ടേഷൻ ആര്യ സാൻസ്ക്രിറ്റ് വേദ എന്ന് പറയുന്നത് ശരിയല്ല. ആര്യ സാൻസ്ക്രിറ്റ് വേദ എന്നുള്ളത് വന്നത് ഒരു 4000 വർഷം മുമ്പുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ സിവിലൈസേഷൻ എന്ന് പറയുന്നത് അതിനെക്കാട്ടിലും മുമ്പിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ ഫൗണ്ടേഷണൽ സിവിലൈസേഷണൽ സോഴ്സ് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്കറിയേണ്ടത് ഹാരപ്പൻ സിവിലൈസേഷനെയാണ്. അതാണ് നമ്മുടെ ഫൗണ്ടേഷണൽ സോഴ്സ്.
തീർച്ചയായും നമുക്ക് നമ്മളെക്കുറിച്ച് ഇന്ത്യൻ വംശജരെക്കുറിച്ച് വളരെ വളരെയധികം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പുസ്തകം തന്നെയാണ് താങ്കൾ രചിച്ചിരിക്കുന്നത്. എന്തായാലും വളരെയധികം നന്ദി എസ് ബി എസ് സ്റ്റുഡിയോയിൽ എത്തിയതിനും ഇത്രയും കാര്യങ്ങൾ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ കഴിയുന്ന ഇത്രയും കാര്യങ്ങൾ താങ്കളുടെ പഠനത്തിൽ നിന്ന് ഓസ്ട്രേലിയൻ മലയാളികളുമായി പങ്കുവച്ചതിനും
താങ്ക് യു. ദിസ് വാസ് വെരി ഗുഡ് ആൻഡ് ഐ തോർലി എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.